ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 51st പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ 3rd സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പിടിയിൽ. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. IPL ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പ്രസിഡന്റ്സ് പോലീസ് കളർ രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിം പോലീസിന് സമ്മാനിക്കും. ഗാംഗ്ടോങ്ങിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരേഡിൽ 400 പേരടങ്ങുന്ന പോലീസ് സംഘം പങ്കെടുക്കും. പുരസ്കാരം ലഭിക്കുന്ന രാജ്യത്തെ 15th വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 3rd സംസ്ഥാനമാണ് സിക്കിം. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടെ മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതി യോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി, പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതികവിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബെത്വ നദീ സംയോജന പദ്ധതിയെ മറ്റു സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് PDSൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ഉന്നതാധികാര സമിതി അധ്യക്ഷനുമായും ശ്രീ പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ NTA ഡയറക്ടർ ജനറൽ വിശദീകരിച്ചു. രാജ്യത്തുടനീളം 5,400 പരീക്ഷാ കേന്ദ്രങ്ങളിൽ June 21 നീറ്റ് UG പുനഃപരീക്ഷ നടക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കോപ്റ്റ് എഡ്യൂടെക്കിന് പരീക്ഷാ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ CBSE തള്ളി. ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും CBSE സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ഏജൻസിക്ക് കരാർ നൽകുന്നതിൽ പ്രോട്ടോകോളുകൾ സൂക്ഷ്മമായി പാലിച്ചിട്ടുണ്ടെന്നും ബോർഡ് അറിയിച്ചു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശുപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൈപ്രസിലെത്തി. യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് കാജ കല്ലാസിനും സൈപ്രസ് വിദേശകാര്യമന്ത്രി ഡോക്ടർ കോൺസ്റ്റാന്റിനോസ് കോംബോസിനും ക്ഷണത്തിന് നന്ദി പറയുന്നതായി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം യുക്രൈനിയൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് ലഭിച്ചതിന്റെ സന്തോഷം പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശി രജനി ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
10 ഞാൻ 5 ഭൂമി വാങ്ങിച്ച്, അതും സർക്കാർ തന്നത് 5 ഭൂമി വാങ്ങിച്ച് ഇവിടെ വീട് താമസിക്കുമായിരുന്നു, ഒരു ഷെഡടിച്ച്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനത്തിൻ്റെ പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുത്ത് അങ്ങനെ എനിക്കൊരു വീട് കിട്ടി. ഞാനും എൻ്റെ ഭർത്താവും 2 ഞങ്ങൾ താമസിക്കുക. പിന്നെ 2 ഉണ്ട്, കൊച്ചുമോളുമുണ്ട്. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ താമസിക്കുക. അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് എത്ര പറഞ്ഞാൽ പറഞ്ഞാലും ഞാൻ പറ്റത്തില്ല, ഒത്തിരി ഉപകാരമുണ്ട്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിന്റെ പ്രക്ഷേപണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഇതോടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമാകും. രാജ്യത്ത് 3-ാം സ്ഥാനവും അസം സ്വന്തമാക്കി. അസമിൽ വിവാഹം, വിവാഹമോചനം, അവകാശ പാരമ്പര്യം തുടങ്ങിയവയിൽ ഏകീകൃത സിവിൽ കോഡ് നിയമചട്ടക്കൂട് സ്ഥാപിക്കുകയെന്നതാണ് ബില്ലിന്റെ ലക്ഷ്യം. ഭരണഘടനാ പരിരക്ഷകളും ആചാരപരമായ രീതികളും സംരക്ഷിക്കുന്നതിനായി പട്ടികവർഗ വിഭാഗങ്ങളെ ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമർത്തിയിരിക്കുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. റെയ്ഡുകളിൽ വിവിധ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ബാങ്കിലെ സ്ഥിര നിക്ഷേപ രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ത്യാഗസ്മരണങ്ങൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. മഴ സാധ്യത മുൻനിർത്തി കോഴിക്കോട് ബീച്ചിലെ ഈദ്ഗാഹ് ഒഴിവാക്കിയിട്ടുണ്ട്. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
സ്നേഹവും സഹനവും ത്യാഗവും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തെ അർത്ഥസമ്പുഷ്ടവും സഫലവുമാക്കുമെന്ന് ബലിപെരുന്നാൾ ഓർമ്മപ്പെടുത്തുന്നു. പുതുപുത്തൻ വസ്ത്രങ്ങളടിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനാ നിർഭരമാകുമ്പോൾ സാധ്യമാകുന്ന ആത്മീയ നവീകരണം സമൂഹത്തിൽ നന്മയുടെ പുതിയ പുലരികൾ സമ്മാനിക്കും. ചേർത്ത് പിടിക്കലിന്റെ ഏറ്റവും ഉദാത്തമായ സന്ദർഭമാണ് ബക്രീദ്. അത് കേവലമായ ഒരാഘോഷമല്ല, ഒപ്പം മാനവ സ്നേഹത്തിന്റെ കലാതീതമായ സന്ദേശമാണ്.
രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. 20 വർഷക്കാലത്തെ ജയിൽവാസത്തിനു ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജയിൽ മോചിതനായി ഇന്ന് നാട്ടിലേക്ക് തിരിക്കും. റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ അല്പസമയത്തിനകം അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ വിമാനത്താവളത്തിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം ആരംഭിക്കും. അക്കാദമി ഗ്രൌണ്ടിൽ നടക്കുന്ന പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ആകെ 311 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 66 വനിതാ കേഡറ്റുകളും ഉൾപ്പെടും. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ അണിനിരക്കും. ഇന്നലെ നടന്ന ചടങ്ങിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെക്രട്ടറി ഡോക്ടർ N. കലൈസെൽവി മിഡ്ഷിപ്പ്മാൻമാർക്ക് ബിരുദദാനം നടത്തി.
IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് വിജയം. 244 റൺ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഹൈദരാബാദ് 19.2 ഓവറിൽ 196 റണ്ണിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. നാളെ നടക്കുന്ന 2-ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്തിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 51-ാമത് പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ 3-ാമത്തെ സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ത്യാഗസ്മരണങ്ങൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. IPL ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.